السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
കഴിഞ്ഞ ഖുതുബയിൽ ഹദ്രത്ത് അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഞാൻ വിവരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് അല്പം കൂടി നിവേദനങ്ങളുണ്ട്, ഇന്ന് ഞാൻ അതും വിവരിക്കുന്നതാണ്. ഹദ്രത്ത് ഹസൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഹദ്രത്ത് അമ്മാർ ഇബ്നു ആസ് പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വഫാത്ത് സമയം വരെ ആരോടാണ് സ്നേഹം വെച്ചു പുലർത്തിയിരുന്നത്, ആ വ്യക്തിയെ അല്ലാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ആളുകൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നിങ്ങളെ സ്നേഹിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ഹദ്രത്ത് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങളെ അമർ അമീറാക്കിയിരുന്നു. ഹദ്രത്ത് അമർ ഇബ്നു ആസ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സ്നേഹിച്ചിരുന്നു അതോ ഇല്ലയോ എന്ന് അല്ലാഹു നല്ലതുപോലെ അറിയുന്നു. അവിടുന്ന് എന്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഞങ്ങളൊരു വ്യക്തിയെ അവിടുന്ന് സ്നേഹിക്കുന്നതായി കണ്ടിരുന്നു. ആളുകൾ ചോദിച്ചു, ആ വ്യക്തി ആരാണ്? അമർ ബിൻ ആസ് പറഞ്ഞു, അത് അമ്മാർ ബിൻ യാസിറാണ്. ആ വ്യക്തിയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും സ്നേഹബന്ധം വെച്ചു പുലർത്തിയിരുന്നത്. ഇക്കാര്യം കേട്ട് ആളുകൾ പറഞ്ഞു, സഫീൻ യുദ്ധത്തിൽ വെച്ച് നിങ്ങൾ തന്നെയല്ലേ അദ്ദേഹത്തെ ഷഹീദാക്കിയത്? ഹദ്രത്ത് അമർ ഇബ്നു ആസ് ആ സമയത്ത് ഹദ്രത്ത് മുആവിയയുടെ പക്ഷക്കാരനായിരുന്നു. അപ്പോൾ ഹദ്രത്ത് അമർ ഇബ്നു ആസ് പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ഞങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ വധിച്ചത്. മറ്റൊരു നിവേദനത്തിൽ വരുന്നു, അമർ ഇബ്നു ആസ് പറയാറുണ്ടായിരുന്നു, ഞാൻ രണ്ട് വ്യക്തികളെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വഫാത്ത് വരെ അവരെ സ്നേഹിച്ചിരുന്നു. അത് ഹദ്രത്ത് അബ്ദുല്ല ഇബ്നു മസൂദും അമ്മാർ ഇബ്നു യാസിറുമായിരുന്നു. അബൂബക്കർ ഇബിന് മുഹമ്മദ് ഇബിന് അമർ ഇബിന് ഹസം തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഹദ്രത്ത് അമ്മാർ ഇബിന് യാസിറിനെ ഷഹീദാക്കിയപ്പോൾ അമർ ഇബിന് ഹസം അമർ ഇബിന് ആസിന്റെ സമീപത്തെത്തി എന്നിട്ട് പറഞ്ഞു, അമ്മാറിനെ ഷഹീദാക്കിയിരിക്കുന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ കലാപകാരികൾ ഷഹീദാക്കുന്നതാണ്. അപ്പോൾ അമർ വളരെയധികം പരിഭ്രമപ്പെട്ടു, ആവലാതി പൂണ്ട് എഴുന്നേറ്റ് മുആവിയയുടെ അടുത്ത് പോയി. മുആവിയ സുഖവിവരം തിരക്കി. അദ്ദേഹം പറഞ്ഞു, അമ്മാർ ഇബ്നു യാസിറിനെ ഷഹീദാക്കിയിരിക്കുന്നു. അതത് മുആവിയ ചോദിച്ചു, അമ്മാറിനെ ഷഹീദാക്കി, അതിലെന്താണ് ഉള്ളത്? അതത് അമർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ കലാപകാരികളാണ് വധിക്കുകയെന്ന്. അപ്പോൾ മുആവിയ പറഞ്ഞു, നമ്മളല്ല അദ്ദേഹത്തെ ഷഹീദാക്കിയത്, മറിച്ച് ഹദ്രത്ത് അലിയും സാരഥികളുമാണ് അദ്ദേഹത്തെ നമ്മുടെ വാളിന്റെയും അമ്പിന്റെയും മുന്നിൽ കൊണ്ടുവന്ന് ഷഹീദാക്കിയത്. ഹസ്രത്ത് അമർ ഇബ്നു ആസിനിൽ ഒരു നന്മയുണ്ടായിരുന്നു, അദ്ദേഹത്തിന് അതിനാൽ ആവലാതി ഉണ്ടായി. എന്നാൽ അമീർ മുആവിയ അത്ര പ്രാധാന്യം നൽകിയില്ല. എന്നിരുന്നാൽ തന്നെയും സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വല്ല കാര്യവും അറിയുകയോ കേൾക്കുകയോ ചെയ്താൽ, ആരെങ്കിലും കുറിച്ച് മുന്നറിയിപ്പോ സന്തോഷ വാർത്തയോ നൽകിയാൽ അതിനെക്കുറിച്ച് അവരിൽ ഒരു പ്രത്യേക ചിന്ത ഉണ്ടാകുമായിരുന്നു. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഹസ്രത്ത് അമ്മാറിനെ കുറിച്ച് പറയുന്നു, അദ്ദേഹം ആവാദ ചൂടം ഈമാനിൽ നിറഞ്ഞു നിന്നിരുന്നു. ഹസ്രത്ത് ഖുവാബ് ഹസ്രത്ത് ഉമറിന്റെ സമക്ഷം ഹാജരായി. ഹസ്രത്ത് ഉമർ അദ്ദേഹത്തോട് സമീപത്തേക്ക് വരാൻ പറഞ്ഞു, താങ്കളെക്കാൾ ഈ മജ്ലിസിന് അവകാശിയായി മറ്റാരും തന്നെയില്ല. എന്നാൽ അമ്മാർ ഒഴിച്ചു. അപ്പോൾ ഹസ്രത്ത് ഖുബാബ് ഹസ്രത്ത് ഉമറിനെ തന്റെ മുതുകിലെ മുറിവിന്റെ പാടുകൾ കാണിക്കാൻ തുടങ്ങി. അത് അദ്ദേഹത്തെ മുശ്രിക്കീങ്ങൾ ഏൽപ്പിച്ചവയായിരുന്നു. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹം തുടക്കത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നതിനാൽ അദ്ദേഹത്തെ ആദരിക്കുകയായിരുന്നു. അതോടൊപ്പം ഹസ്രത്ത് അമ്മാറിനെ കുറിച്ചും പറഞ്ഞു, അദ്ദേഹവും ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിരുന്നു. ഹസ്രത്ത് അമ്മാറിനെ കുറിച്ചുള്ള ഒരു നിവേദനത്തിൽ ഹസ്രത്ത് അമ്മാറിന്റെ ഒരു നിവേദനത്തിൽ ഹസ്രത്ത് അലിയുടെ സാക്ഷ്യം കൂടി ലഭിക്കുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചനവുമായി ബന്ധപ്പെട്ടതാണ്. ഹസ്രത്ത് അമ്മാർ ഇബ്നു യാസിറിൽ നിന്ന് നിവേദനം, ഒരിക്കൽ സാത്തുൽ യഷീറ യുദ്ധത്തിൽ ഞാനും ഹസ്രത്ത് അലിയും സഹയാത്രികരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് തമ്പടിച്ചപ്പോൾ ഞങ്ങൾ ബനു മുത്തലിജിന്റെ കുറച്ച് ആളുകളെ കണ്ടു. അവർ അവരുടെ തോട്ടത്തിലെ അരുവികളിൽ ജോലി ചെയ്യുകയായിരുന്നു. ഹസ്രത്ത് അലി എന്നോട് പറഞ്ഞു, അവർ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് അവരുടെ അടുത്ത് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ അവരുടെ സമീപത്തേക്ക് പോയി. അല്പസമയത്തേക്ക് ഞങ്ങൾ അവരുടെ ജോലി ശ്രദ്ധിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഉറക്കം വന്നു. അങ്ങനെ ഞാനും അലിയും തിരിച്ചു വന്നു. ഒരു തോട്ടത്തിലെ മണലിൽ ഞങ്ങൾ കിടന്നു. അള്ളാഹുവിനെ കൊണ്ട് സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വന്ന് ഞങ്ങളെ ഉണർത്തി. അവിടുന്ന് പാദം കൊണ്ട് ഞങ്ങളെ കുലുക്കി. ഞങ്ങൾ മണ്ണിൽ മുങ്ങിയിരുന്നു. ആ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അലിയോട് പറഞ്ഞു, അലയോ അബു തൊറാ, അദ്ദേഹത്തിന്റെ ദേഹത്ത് മണൽ പറ്റിയത് കാരണം അത് കണ്ടുകൊണ്ട് അബു തൊറാ എന്ന് അവിടുന്ന് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഞാൻ ആ രണ്ട് വ്യക്തികളെ കുറിച്ച് നിന്നോട് പറയട്ടെ, ലോകരിൽ വെച്ച് ഏറ്റവും നിർഭാഗ്യവരിൽപ്പെട്ടവരാണവർ. ഞങ്ങൾ പറഞ്ഞു, തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലെ. അവിടുന്ന് പറഞ്ഞു, ഒന്ന് സമൂദ് ഗോത്രത്തിലെ ഒട്ടകത്തിന്റെ കുളമ്പ് മുറിച്ച ആ വ്യക്തി, രണ്ടാമത്തെ വ്യക്തി അലയോ അലി നിന്റെ തലയിൽ വാള് വീശി നിന്റെ താടി രക്തത്താൽ നനയ്ക്കുന്നവൻ. അബു മജ്ലിസ് പറയുന്നു, ഒരിക്കൽ ഹസ്രത്ത് അമ്മാർ ഇബ്നു യാസിർ ചുരുങ്ങിയ നിലയിൽ നമസ്കാരം നിർവഹിച്ചു. അതിന് കാരണം ആരോ അദ്ദേഹത്തോട് ചോദിച്ചു. തദവസരത്തിൽ അമ്മാർ പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നമസ്കാരത്തിൽ യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. ഈ നിവേദനത്തിന്റെ വിശദീകരണം ഇങ്ങനെ ലഭിക്കുന്നുണ്ട്, അബു മജ്ലിസിന്റെ നിവേദനം തന്നെയാണ്, ഒരിക്കൽ ഹസ്രത്ത് അമ്മാർ ഇബ്നു യാസിർ ഞങ്ങളിൽ വളരെ ചുരുങ്ങിയ നിലയിൽ നമസ്കാരം നിർവഹിച്ചു. ആളുകൾ അതിൽ അത്ഭുതപ്പെട്ടു. ഹസ്രത്ത് അമ്മാർ പറഞ്ഞു, ഞാൻ റുക്കുവും സുജൂദും പൂർത്തിയാക്കിയില്ലേ? അവർ പറഞ്ഞു, തീർച്ചയായും. ഹസ്രത്ത് അമ്മാർ പറഞ്ഞു, ഞാൻ ഇതിലൊരു ദുആ ചെയ്തു, അത് റസൂലുള്ളാഹി അലൈഹി വസല്ലം ചൊല്ലാറുണ്ടായിരുന്നു. ആ ദുആ ഇതാണ്,
അല്ലാഹുമ്മ ബിഇൽമികൽ ഗൈബ വകുദ്രതക അലൽ ഖൽഖി അഹ്യനി മാ അലിം ما علمت الحياة خيرا لي وتوفني إذا كانت الوفاة خيرا لي أسألك خشيتك في الغيب والشهادة وكلمة الحق في الغضب والرضا والقصد في الفقر والغنى ولذة النظرة إلى وجهك والشوق إلى لقائك وأعوذ بك من ذرة مذرة ومن فتنة مزلة. اللهم زينا بزينة الإيمان واجعلنا هداة مهديين.
അല്ലാഹുവേ, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നീയാണ് അറിയുന്നവൻ. എല്ലാ സൃഷ്ടികളിലും നിന്റെ ശക്തി പ്രകടനത്തിനാണ് ആധിപത്യമുള്ളത്. എന്റെ ജീവിതം എനിക്ക് ഫലദായകമാകുന്നത് നീ അറിയുന്ന കാലമത്രയും എന്നെ ജീവനോടെ നിലനിർത്തിയാലും, മരണം എനിക്ക് ഉചിതമാകുന്ന സമയത്ത് എനിക്ക് മരണം നൽകിയാലും, അല്ലാഹുവെ, പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാത്തിലും നിന്റെ ഭയത്തെ ഞാൻ ചോദിക്കുന്നു. ഭയത്തിന്റെയും സമാധാനത്തിന്റെ അവസ്ഥയിൽ നിന്റെ കലിമയെ ഹഖ് ഉച്ചരിക്കുന്നതിനുള്ള ശക്തി എനിക്ക് പ്രദാനം ചെയ്താലും, ഞെരുക്കത്തിലും സമ്പന്നതയിലും മധ്യനില കൈവരിക്കുന്നതിനും നിന്റെ മുഖത്ത് ആവതിക്കുന്ന ആനന്ദഭരിതമായ ദൃഷ്ടിയെയും നിന്റെ സാമീപ്യത്തിന്റെ ആവേശവും നിന്നോട് ഞാൻ ചോദിക്കുന്നു. എല്ലാവിധത്തിലുമുള്ള ബുദ്ധിമുട്ടിൽ നിന്നും വഴിതെറ്റിക്കുന്ന ഫിത്നകളിൽ നിന്നും നിന്റെ അഭയത്തിൽ ഞാൻ വരുന്നു. അല്ലാഹുവെ, ഞങ്ങളെ ഈമാനിന്റെ മനോഹാരിതയോടൊപ്പം ചേർത്തുവെച്ചാലും ഹിദായത്ത് ലഭിക്കുന്നവർക്കായി ഞങ്ങളെ വഴികാട്ടിയാക്കിയാലും, ഇതും നിവേദനത്തിൽ വരുന്നു. ഹദ്രത്ത് അമ്മാർ ഇബ്നു യാസിർ എല്ലാ ജുമാ സമയത്തും മിമ്പറിൽ സൂറ യാസീൻ പാരായണം ചെയ്തിരുന്നു. ഹാരിസ് ഇബ്നു സുഹൈൽ പറയുന്നു, ഒരു വ്യക്തി ഹദ്രത്ത് ഉമറിന്റെ മുന്നിൽ ഹദ്രത്ത് അമ്മാറിനെ പറ്റി കുറ്റം പറഞ്ഞു, പരാതിപ്പെട്ടു. ഹദ്രത്ത് അമ്മാർ വരെ ഈ കാര്യമെത്തി. അപ്പോൾ അദ്ദേഹം തന്റെ കൈകൾ ദുആക്കായി ഉയർത്തി എന്നിട്ട് പറഞ്ഞു, അല്ലാഹു, ആ വ്യക്തി എന്റെ മേൽ തെറ്റായ ആരോപണമാണ് ഉന്നയിച്ചത് എങ്കിൽ ഈ ലോകത്ത് അയാൾക്ക് ഞെരുക്കമുണ്ടാക്കിയാലും അയാളുടെ ആഹ്റത്ത് ചുരുട്ടിയാലും. അബൂ നൌഫൽ ഇബിന് നവി അഖറബ് പറയുന്നു, അത് അമ്മാർ ഇബിന് യാസിർ ഏറ്റവും അധികം മൗനം പാലിക്കുന്ന വ്യക്തിയും ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന വ്യക്തിയുമായിരുന്നു. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഞാൻ ഫിത്നയിൽ നിന്ന് അല്ലാഹുവിൽ അഭയം പ്രാപിക്കുന്നു, ഞാൻ കുഴപ്പത്തിൽ നിന്നും അല്ലാഹുവിൽ അഭയം തേടുന്നു. ഹസ്മ ബിൻ നബീസ് സുബ്ര പറയുന്നു, ഞാൻ മദീനയിൽ വന്നപ്പോൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു, എനിക്ക് ഏതെങ്കിലും നന്മയുള്ളവന്റെ സൗഹൃദം നൽകിയാലും. അങ്ങനെ അല്ലാഹു എനിക്ക് ഹദ്രത്ത് അബൂ ഹുറൈറയുടെ സുഹബത്ത് നൽകി. ഹദ്രത്ത് അബൂ ഹുറൈറ എന്നോട് ചോദിച്ചു, നീ ആരിൽപ്പെട്ടവനാണ്? ഞാൻ പറഞ്ഞു, എനിക്ക് കൂഫയിലെ മണ്ണുമായാണ് ബന്ധം. ഞാൻ അറിവും നന്മയും കരസ്ഥമാക്കാൻ വേണ്ടിയാണ് ഹാജരാക്കിയിരിക്കുന്നു. ഹദ്രത്ത് അബൂ ഹുറൈറ പറഞ്ഞു, നിങ്ങളുടെ അവിടെ മുജാബുദ്ദാവ ആരുടെ ദുആയാണ് സ്വീകരിക്കപ്പെടുന്നത്? ഹദ്രത്ത് സയ്യിദ് ഇബ്നു അബി വക്കാസ് റസൂൽ സല്ലല്ലാഹു അലൈഹി തിരുമേനിയുടെ വെള്ളവും മറ്റും ഏൽപ്പിക്കപ്പെട്ട അബ്ദുല്ലാ ഇബ്നു മസൂദ് റസൂൽ സല്ലല്ലാഹു അലൈഹി തിരുമേനിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ ഹദ്രത്ത് ഹുദൈഫ ഇബ്നു യമാൻ ഹദ്രത്ത് അമാർ ഇബ്നു യാസിറിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി തിരുമേനിയുടെ പരിശുദ്ധ നാവിൽ നിന്നും ഈ തീർപ്പുണ്ടായിരിക്കുന്നു, അല്ലാഹു അദ്ദേഹത്തെ ഷെയ്ത്താനിൽ നിന്ന് രക്ഷ നൽകിയിരിക്കുന്നു. രണ്ട് ഗ്രന്ഥങ്ങൾ ഇഞ്ചിയിലും ഖുർആനിലും പാണ്ഡിത്യം വെച്ച് പുലർത്തുന്ന ഹദ്രത്ത് സൽമാൻ എന്നിവരില്ലേ, അവിടുന്ന് ഇത് പറയുന്നത്, ഈ ആളുകൾ ഉണ്ടായിരിക്കെ അവരിൽ നിന്ന് എന്തുകൊണ്ട് പ്രയോജനമെടുത്തില്ല? മുഹമ്മദ് ബിൻ അലി ബിൻ ഹൻഫിയ വിവരിക്കുന്നു, ഹദ്രത്ത് അമ്മാർ ബിൻ യാസിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമക്ഷം ഹാജരായി. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് അമ്മാറിനോട് പറഞ്ഞു, ജിബ്രീൽ എന്റെ മേൽ ചെയ്ത മന്ത്രോജപം നിന്നെ ഞാൻ പഠിപ്പിക്കട്ടെ. ഹദ്രത്ത് അമ്മാർ പറഞ്ഞു, തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ മന്ത്രജപം അദ്ദേഹത്തെ പഠിപ്പിച്ചു. ബിസ്മില്ലാഹി അർക്കീക വല്ലാഹു യഷ്ഫീക മിൻ കുല്ലി ദാഇൻ യുഗീക. ഞാൻ അല്ലാഹുവിന്റെ നാമത്തിൽ ആരംഭിച്ചുകൊണ്ട് എല്ലാവിധ ദമ്മും ചെയ്യുകയാണ്. അല്ലാഹു നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാവിധ രോഗത്തിൽ നിന്നും ഷിഫ നൽകുമാറാകട്ടെ. നീ ഇത് പിടിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊള്ളുക. ഹദ്രത്ത് അനസിൽ നിന്ന് നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗം ഹദ്രത്ത് അലി, ഹദ്രത്ത് അമ്മാർ, ഹദ്രത്ത് സൽമാൻ, ഹദ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുമിന്റെ വ്യഗ്രതയിലാണ്. ഹദ്രത്ത് ഹുദൈഫ അൻഹു നിവേദനം ചെയ്യുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനിയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ എത്ര കാലം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, എന്നാൽ എനിക്ക് ശേഷം നിങ്ങൾ ഈ ആളുകളെ പിൻപറ്റുക. അവിടുന്ന് ഹദ്റത്ത് അബൂബക്കർ, ഉമർ എന്നിവരിലേക്ക് ആംഗ്യം കാണിച്ചു. അമ്മാറിന്റെ രീതി അവലംബിക്കുക. ഇബ്നു മസൂദ് നിങ്ങളോട് പറയുന്ന കാര്യത്തെ സാക്ഷ്യപ്പെടുത്തുക. ഹദ്റത്ത് അമ്മാറിനെ കുറിച്ചാണ് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഹദ്റത്ത് അമ്മാർ കലാപകാരികളുടെ ചതിയിലകപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. ഹദ്റത്ത് ഉസ്മാൻ റളിയല്ലാഹുന് അദ്ദേഹത്തെ ഗവർണറിനെ പറ്റി അറിഞ്ഞു വരാൻ അയച്ചതായിരുന്നു. അപ്പോൾ കുഴപ്പക്കാരുടെ സമൂഹത്തിൽ അകപ്പെട്ട് ശരിയായ വിവരം ലഭിച്ചില്ല. ഇക്കാര്യത്തെ വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് എഴുതുന്നു, പറയുന്നു, ഏത് കുഴപ്പമാണ് ഉടലെടുത്തത്? ഹദ്റത്ത് ഉസ്മാന്റെ എതിരിലും അതുപോലെ തന്നെ ഖിലാഫത്തിനെതിരിലുമുള്ള ഈ കാര്യങ്ങൾ വ്യാപിച്ചു. ഇതിന് കാരണം അവരുടെ തർബിയത്ത് ശരിയായ രീതിയിൽ നടന്നില്ല എന്നതാണ്. വളരെ കുറച്ചു പേർ മാത്രമാണ് മർക്കസിൽ എത്തിച്ചേർന്നിരുന്നത്. വിശുദ്ധ ഖുർആനെക്കുറിച്ചുള്ള അറിവ് കുറവായിരുന്നു. ദീനിനെക്കുറിച്ചും അല്പം മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. അതിനാൽ അവിടുന്ന് ജമാഅത്തിനെ താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഈ കാര്യങ്ങളിലൂടെ നിങ്ങൾ പാഠവും ഉപദേശവും സ്വീകരിക്കേണ്ടതാണ്. ഖുർആൻ പഠിക്കുക, കേന്ദ്രവുമായി എപ്പോഴും ബന്ധം സ്ഥാപിക്കുക, ദീനി അറിവ് കരസ്ഥമാക്കുക. അങ്ങനെ നിങ്ങൾക്കെപ്പോഴും ഭാവിയിലും ജമാഅത്തിൽ വല്ല കുഴപ്പവും ഉണ്ടായാൽ അപ്പോൾ നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും എപ്പോഴും ഇക്കാര്യം ഓർമ്മ വെക്കുക. എല്ലാവർക്കും മർക്കസിൽ വരാൻ സാധിക്കുന്നതല്ല. ഖിലാഫത്തുമായി വ്യക്തിപരമായ ബന്ധം ഈ വിധം സാധ്യമാകുന്നതുമല്ല. എന്നാൽ ഒരു കാര്യം എന്തായാലും സാധിക്കുന്നതാണ്, ദീനിന്റെ അറിവ് നേടുക, ഖുർആന്റെ അറിവ് നേടുക. ഇത് എല്ലാവർക്കും സാധിക്കുന്നതാണ്. അല്ലാഹു ഈ കാലഘട്ടത്തിൽ MDA മുഖേന നാം ആഗ്രഹിക്കുന്ന പോലെ ദീനി അറിവ് നേടിയെടുക്കുവാനും ഖുർആന്റെ ദർസും ഹദീസിന്റെ ദർസും ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളുടെ ദർസും ഖുത്തുബകളും ഖിലാഫത്തുമായി ബന്ധമുണ്ടാക്കുന്ന മറ്റ് പ്രഭാഷണങ്ങളും കേൾക്കാനുള്ള മാർഗവും നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. ചുരുങ്ങിയത് ഈ അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ വരും തലമുറയ്ക്കും ഈ മാർഗത്തിലൂടെ ബന്ധിപ്പിക്കുക. തർബിയത്തിന് ഏറ്റവും ഉത്തമ മാർഗമാണിത്. എല്ലാവിധ ഫിത്നകളും കുഴപ്പങ്ങളും വ്യാപിക്കുന്നതിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ദീനീയ അറിവ് വർദ്ധിപ്പിക്കുന്നതുമാണ്. അതിനാൽ ഇതിലേക്ക് ജമാഅത്ത് അംഗങ്ങൾ കൂടുതലായി ശ്രദ്ധ നൽകേണ്ടതാണ്. അല്ലാഹു MDA എന്ന മാർഗം നൽകിയിരിക്കുന്നു, അതുമായി തങ്ങളെ ബന്ധിപ്പിക്കുക. ഹസ്രത്ത് അബൂ ലുബാബ ബിൻ അബ്ദുൽ മുൻസിർ മറ്റൊരു സഹാബിയാണ്. അദ്ദേഹത്തെക്കുറിച്ചും അല്പം വിവരിക്കുന്നതാണ്. ഹസ്രത്ത് അബൂ ലുബാബ എന്ന പേരിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ചിലർ ബഷീർ എന്ന് പറയുന്നു. ഇബ്നു ഇസ്ഹാഖിന്റെ വീക്ഷണത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് റഫ എന്നാണ്. അല്ലാമ മുബഷിരി ഇദ്ദേഹത്തിന്റെ പേര് മർവാൻ എന്നെഴുതിയിരിക്കുന്നു. അദ്ദേഹം അൻസാറുകളുടെ ഗോത്രമായ ഔസുമായാണ് ബന്ധം പുലർത്തുന്നത്. 12 നക്കീലുകളിൽപ്പെട്ട ആളാണ്. ബൈഅത്ത് ഖുബൈൽ അംഗമായിരുന്നു. ബദർ യുദ്ധത്തിനായി മദീനയിൽ നിന്ന് പുറപ്പെട്ട സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബ്ദുല്ല ഇബിന് ഉമ്മ മക്തൂമിനെ മദീനയുടെ അമീറായി നിയോഗിച്ചിരുന്നു. എന്നാൽ അവിടുന്ന് റഹോം എന്ന സ്ഥലത്തെത്തിയപ്പോൾ, മദീനയിൽ നിന്ന് 36 കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, തദവസരത്തിൽ അബ്ദുള്ള അന്ധനായ വ്യക്തിയായിരുന്നു. ഖുറൈശി സേനയുടെ ആഗമന വിവരവും ലഭിച്ചിരുന്നു. അവിടുന്ന് അഭാവത്തിൽ മദീനയുടെ അവസ്ഥയും സുരക്ഷിതമാക്കണം എന്ന ചിന്തയിൽ ഹദ്രത്ത് അബൂലുബാബ ബിന് അബ്ദുൽ മുൻസിറിനെ മദീനയുടെ അമീറായി നിയോഗിച്ചുകൊണ്ട് തിരിച്ചയച്ചു. ഹദ്രത്ത് അബ്ദുള്ള ബിന് ഉമ്മ മക്തൂമിനെ സംബന്ധിച്ച് നൽകിയ കൽപ്പന അദ്ദേഹം ഇമാമുസ്സലാത്ത് മാത്രമായിരിക്കുമെന്നാണ്. എന്നാൽ സംവിധാനപരമായ കാര്യങ്ങൾ ഹദ്രത്ത് അബൂ ലുബാബ നിർവഹിക്കുന്നതാണ്. ഇത്തരത്തിൽ അദ്ദേഹം പാതി വഴിയിൽ നിന്ന് തിരിച്ചുപോയി. ഇബ്നു ഇസ്ഹാഖ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗനീമത്ത് മുതലിന്റെ ഭാഗം നിർണയിച്ചിരുന്നു. ബദർ യുദ്ധ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി, ഹദ്രത്ത് അലി, ഹദ്രത്ത് അബു ലുബാബ മൂന്ന് പേർ മാറി മാറി മൃഗത്തിന്റെ മേൽ യാത്ര ചെയ്തിരുന്നു. ഹദ്രത്ത് അബു ലുബാബയും ഹദ്രത്ത് അലിയും വളരെയധികം നിർബന്ധം ചുരുത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ കാൽനടയെ യാത്ര ചെയ്യാം, അങ്ങ് മൃഗത്തിന്റെ മേൽ യാത്ര ചെയ്താലും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചില്ല. എന്നിട്ട് മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും നടക്കുന്ന കാര്യത്തിൽ എന്നേക്കാൾ ബലവാന്മാരല്ല, പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരെക്കാൾ കൂടുതൽ ഞാൻ ആവശ്യക്കാരനുമാണ്. ബദർ യുദ്ധത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് സെയ്ദ് ബിൻ ഹാരിസയെ ആദ്യം സന്തോഷവാർത്ത അറിയിക്കാൻ മദീനയിലേക്ക് അയച്ചു. ഹദ്രത്ത് സെയ്ദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒട്ടകപ്പുറത്ത് ആണ് വന്നത്. മുസല്ല നമസ്കാരത്തിന്റെ സ്ഥലം, അവിടെ അദ്ദേഹം എത്തി. ഉച്ചത്തിൽ അവിടുന്ന് പറഞ്ഞു, റബിയായുടെ രണ്ട് മക്കളും ഉത്ബ ഷേബ, ഹജാജിന്റെ രണ്ട് മക്കൾ അബു ജഹൽ അബുൽ ബഖ്തരി, സമാമ ബിൻ അസ്വദ്, ഉമയ്യ ബിൻ ഹൽഫ് എന്ന എല്ലാവരും വധിക്കപ്പെട്ടിരിക്കുന്നു. സുഹൈൽ ബിൻ അമർ, അങ്ങനെ ഒരുപാട് പേർ തടവുകാരുമാക്കിയിരിക്കുന്നു. ആളുകൾ സെയ്ദ് ബിൻ ഹാരിസിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് സെയ്ദ് പരാജയപ്പെട്ടാണ് വന്നിരിക്കുന്നത്. ഈ കാര്യം മുസ്ലിങ്ങളിൽ കോപമുണ്ടാക്കി. കപടവിശ്വാസികളും എതിരാളികളുമാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വയം അവർ ഭയപ്പെടുകയും ചെയ്തു. അതിനാലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കപടവിശ്വാസികളിൽപ്പെട്ട ഒരുവൻ ഹദ്രത്ത് ഉസാമ ബിൻ സെയ്ദിനോട് പറഞ്ഞു, നിന്റെ നേതാവും അദ്ദേഹത്തോടൊപ്പം പോയ എല്ലാവരും മരണപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തി ഹദ്രത്ത് അബു ലുബാബയോട് പറഞ്ഞു, നിന്റെ കൂട്ടാളികൾ രണ്ടാമത് ഒത്തുചേരാത്ത വിധം അവർ വേർപിരിഞ്ഞിരിക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സഹാബാക്കൾ മുഴുവനും ഷഹീദായിരിക്കുന്നു. താങ്കൾക്ക് ഇതറിയില്ല, എന്നാൽ ഞങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു. അത് സെയ്ദിന് ഭയം കാരണം അതിനെക്കുറിച്ച് അറിയില്ല. ഇത് എതിരാളികളാണ് പറയുന്നത്. അതായത് സെയ്ദ് ഭയം കാരണം എന്താണ് പറയേണ്ടതെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല എന്ന്. പരാജയപ്പെട്ടാണ് ഈ തിരിച്ചു വന്നിരിക്കുന്നത്. ഹദ്രത്ത് അബൂ ലുബാബ പറഞ്ഞു, അള്ളാഹു നിന്റെ ഈ വാക്കുകളെ കളവാക്കുന്നതാണ്. യഹൂദികളും ഇതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സെയ്ദ് പരാജയപ്പെട്ടും പ്രതീക്ഷയറ്റും കൊണ്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഹദ്രത്ത് ഉസാമ ബിൻ സെയ്ദ് പറഞ്ഞു, ഞാൻ എന്റെ പിതാവിനോട് മാറി നിന്നുകൊണ്ട് ചോദിച്ചു, അല്ലയോ പിതാവേ, താങ്കൾ ഈ പറയുന്നതെല്ലാം സത്യമാണോ? അത് സെയ്ദ് പറഞ്ഞു, എന്റെ മകനെ, അള്ളാഹുവിനെ കൊണ്ട് സത്യം, ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. ഹദ്രത്ത് ഉസാമ ബിൻ സെയ്ദ് പറയുന്നു, ഇത് കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിന് ദൃഢത കൈവന്നു. ഹദ്രത്ത് അബൂ ലുബാബയുടെ ലാളിത്യവും റസൂലിനോടുള്ള അനുരക്തിയെയും കുറിച്ച് പറയുന്ന സംഭവം ഇത്തരത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഹിജ്റ അഞ്ചാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്ദഖ് യുദ്ധത്തിന് ശേഷം തിരിച്ച് പട്ടണത്തിൽ വന്നപ്പോൾ ആയുധങ്ങൾ അഴിച്ച് കുളിയും നനയും കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങേക്ക് ദിവ്യദർശനത്തിലൂടെ അള്ളാഹു പറയുകയുണ്ടായി, ഏതുവരെ ബനു ഖുറൈലായുടെ ചതിക്കും വഞ്ചനയ്ക്കും തീരുമാനമുണ്ടാകുന്നില്ലയോ അതുവരെ അങ്ങേക്ക് ആയുധങ്ങൾ താഴെ വെക്കാൻ പാടില്ലായിരുന്നു. അവിടുന്നുടൻ സഹാബാക്കളിൽ വിളംബരം നടത്തി, എല്ലാവരും ബനു ഖുറൈലായുടെ ഗോത്രത്തിലേക്ക് പുറപ്പെടുക, അവിടെ അസർ നമസ്കാരം നിർവഹിക്കുന്നതായിരിക്കും. തുടക്കത്തിൽ യഹൂദികൾ കാഠിന്യവും അഹംഭാവവും ഉപദ്രവവും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ സമയം കഴിയുന്തോറും അവർക്ക് പോരാട്ടത്തിന്റെ ദൈർഘ്യം കാരണം അവരുടെ നിസ്സഹായത പ്രകടമാകാൻ തുടങ്ങി. മുസ്ലിങ്ങൾ അവരുടെ കോട്ടയെ ചുറ്റിവളഞ്ഞിരുന്നു. അവസാനം അവർ ഇനി എന്താണ് ചെയ്യുക എന്നതിൽ പരസ്പരം ചർച്ച ചെയ്തു. അങ്ങനെ അവർ അവരുമായി ബന്ധം വെച്ച് പുലർത്തിയിരുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിനെ, തങ്ങളുടെ നിസ്സഹായത കണ്ട് അവരുടെ വാക്കുകൾ കേൾക്കുന്ന ഒരാളെ അവരുടെ കോട്ടയിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉദ്ദേശം എന്താണ് എന്ന് അതിലൂടെ അറിയുകയും ചെയ്യുക. ഇതിന്റെ വെളിച്ചത്തിൽ തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനം കൽപ്പിക്കുന്നതാണ്. പിന്നീട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കലേക്ക് ഒരു ദൂതനെ അയച്ചുകൊണ്ട് അബൂ ലുബാബ ഇബ്ന് മുൻസർ അൻസാരിയെ അവരുടെ കോട്ടയിലേക്ക് തീരുമാനം എടുക്കുന്നതിനായി അയച്ചാലും എന്ന അപേക്ഷ സമർപ്പിച്ചു. അവിടുന്ന് അബൂ ലുബാബയ്ക്ക് അതിനായി അനുവാദം നൽകി. അബൂ ലുബാബ അവരുടെ കോട്ടയിൽ പ്രവേശിച്ചു. അവർ ഈ തീരുമാനം മുമ്പേ കൈക്കൊണ്ടിരുന്നു. എപ്പോഴാണ് അബൂ ലുബാബ കോട്ടയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്, എല്ലാ യഹൂദി സ്ത്രീകളും കുട്ടികളും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഒത്തുചേരുക, തങ്ങളുടെ പ്രയാസവും ബുദ്ധിമുട്ടും അദ്ദേഹത്തെ ഹൃദയത്തെ പൂർണ്ണമായി സ്വാധീനിക്കുന്ന തരത്തിൽ പ്രകടിപ്പിക്കുക. അങ്ങനെ അബൂ ലുബാബ ബനു ഖുറൈലായുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിപ്പോയി. അതായത്, അല്ലയോ അബൂ ലുബാബ, ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ തീരുമാനപ്രകാരം കോട്ടയിൽ നിന്ന് പുറത്തു വരണമെന്നാണോ? അബൂ ലുബാബ അതേ എന്ന് ഒന്നും ആലോചിക്കാതെ മറുപടി പറഞ്ഞു. എന്നാൽ അതോടൊപ്പം തന്റെ കഴുത്തിലേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വധിക്കാനുള്ള കൽപ്പനയും നൽകുന്നതാണ്. ഹദ്റത്ത് അബൂ ലുബാബ പറയുന്നു, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വഞ്ചിച്ചു എന്ന ബോധം എനിക്കുണ്ടായപ്പോൾ ഞാൻ തെറ്റായ രീതിയിൽ ആംഗ്യം കാണിച്ചു. അപ്പോൾ എന്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം അവിടെ നിന്ന് മസ്ജിദ് നബവിയിലെത്തി. അബൂ ലുബാബ മസ്ജിദ് നബവിയിൽ വന്ന് പള്ളിയുടെ തൂണിൽ സ്വയം തന്നെ ബന്ധിപ്പിച്ചു. ഇത് എനിക്കുള്ള ശിക്ഷയാണ്. എന്നിട്ട് പറഞ്ഞ്, ഏതുവരെ അള്ളാഹുവിന്റെ തൗബ സ്വീകരിക്കുന്നില്ലയോ ഇത്തരത്തിൽ ഞാൻ ബന്ധിതനായി കഴിയുന്നതാണ്. അത് അബൂ ലുബാബ പറയുന്നു, ബനു ഖുറൈലായ്ക്കറിയാം ഞാൻ എന്തെല്ലാമാണ് അവിടെ ചെയ്തതെന്ന്. ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പക്കലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ വിട്ടുകളയുക. അള്ളാഹു എന്താണ് തീരുമാനിക്കുന്നത് അത് അദ്ദേഹത്തോട് ചെയ്യുന്നതാണ്. ഒരുപക്ഷെ അദ്ദേഹം എന്റെ അടുത്ത് വന്നിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിനായി പാപപ്രതി ചോദിക്കുമായിരുന്നു. എന്റെ അടുത്ത് വരാതെ പോയതിനാൽ അദ്ദേഹത്തെ വിട്ടുകളയുക. ഹദ്റത്ത് അബൂ ലുബാബ പറയുന്നു, ഞാൻ 15 ദിവസം ഈ പരീക്ഷണത്തിൽ കഴിഞ്ഞു. അദ്ദേഹം പറയുന്നു, മുമ്പ് ഞാനൊരു സ്വപ്നത്തിൽ കണ്ടിരുന്നു. അത് ഞാൻ ഓർമ്മ വെച്ചിരുന്നു. ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഞങ്ങൾ ബനു ഖുറൈലായെ ചുറ്റിവളഞ്ഞിരിക്കുകയാണ്. ഞാൻ ദുർഗന്ധം വമിക്കുന്ന ചെളിയിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. എനിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല. ഞാൻ ആ ദുർഗന്ധത്താൽ നശിച്ചു പോകാനുള്ള സ്ഥിതി വരെ എത്തിയിരുന്നു. പിന്നെ ഞാൻ ഒരു അരുവി കണ്ടു, അത് ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ അതിൽ കുളിക്കുന്നതായി കണ്ടു. അങ്ങനെ ഞാൻ അതിലൂടെ വൃത്തിയായി. അപ്പോൾ എനിക്ക് സുഗന്ധം അനുഭവപ്പെട്ടു. ഇതിന്റെ വ്യാഖ്യാനം ചോദിക്കാനായി അബൂബക്കറിന്റെ അടുക്കൽ ചെന്നപ്പോൾ ഹദ്റത്ത് അബൂബക്കർ അതിനെ വിശദീകരിച്ചത് ഇപ്രകാരമാണ്, നിനക്കൊരു ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സംഭവം ഉണ്ടാകുന്നതാണ്, പിന്നെ അതിൽ നിന്ന് നിനക്ക് മോചനമുണ്ടാകുന്നതുമാണ്. ഹദ്റത്ത് അബൂ ലുബാബ പറയുന്നു, ഈ ബന്ധനസ്ഥനായ അവസ്ഥയിൽ ഞാൻ അബൂബക്കറിന്റെ ആ വാക്കുകൾ ഓർത്തുകൊണ്ടിരുന്നു. എന്റെ തൗബ സ്വീകരിക്കുന്നതാണെന്ന പ്രതീക്ഷയും വെച്ചിരുന്നു. ഹദ്റത്ത് ഉമ്മ സൽമ വിവരിക്കുന്നു, അബൂ ലുബാബയുടെ തൗബ സ്വീകരിച്ച വിവരം അത് എന്റെ വീട്ടിലാണ് അവതരിച്ചത്. അത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് വഹ്യുടെ രൂപത്തിൽ ഉണ്ടായി. ആ സമയത്താണ് അവർ പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ അത്താഴ സമയത്ത് പുഞ്ചിരിക്കുന്നതായി കണ്ടു. ഞാൻ പറഞ്ഞു, അള്ളാഹു എപ്പോഴും അങ്ങയെ സന്തോഷത്തിൽ വെക്കുമാറാകട്ടെ, എന്ത് കാര്യത്തിലാണ് അങ്ങ് ഇത്ര സന്തോഷിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, അബൂ ലുബാബയുടെ തൗബ സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ അദ്ദേഹത്തിന് ഈ വിവരം എത്തിക്കട്ടെ? അവിടുന്ന് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്തുകൊള്ളുക. ഹദ്റത്ത് ഉമ്മ സൽമ പറയുന്നു, ഞാൻ മുറിയുടെ കവാടത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, പർദയുടെ കൽപ്പന അവതരിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണ്. അല്ലയോ അബൂ ലുബാബ, സന്തോഷിക്കുക. അള്ളാഹു തങ്ങളുടെ മേൽ അനുഗ്രഹം കാണിച്ചുകൊണ്ട് തങ്ങളുടെ തൗബ സ്വീകരിച്ചിരിക്കുന്നു. ആളുകൾ ഓടി വന്നുകൊണ്ട് അബൂ ലുബാബയെ അഴിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഇല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ മോചിതനാക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി വന്നു. തന്റെ പരിശുദ്ധ കരങ്ങളാൽ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി. ഹദ്റത്ത് അബൂ ലുബാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്നിൽ നിന്ന് സംഭവിച്ച ഈ തെറ്റിന് പകരമായി എന്റെ എല്ലാ സമ്പത്തും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. വലിയ തെറ്റാണ് ഇതിൽ നിന്നുണ്ടായത്. അതിനാൽ എന്റെ സ്വത്ത് ഞാൻ പകരമായി നൽകുന്നതാണ്. ഞാൻ എന്റെ സമ്പത്ത് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെ മാർഗത്തിൽ സദക്ക ചെയ്യുന്നതാണ്. അവിടുന്ന് പറഞ്ഞു, മൂന്നിലൊരു ഭാഗം മാത്രം സദക്ക ചെയ്യുക. അത് തബുലുബാബ, മൂന്നിൽ ഒരു ഭാഗം സദക്ക ചെയ്യുകയും ബാക്കി തന്റെ ബന്ധുക്കൾക്കായി മാറ്റിവെക്കുകയും ചെയ്തു. ഈ സംഭവത്തിന്റെ വിശദീകരണം ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു ഇത് കൂടാതെയും വിവരിച്ചിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, ബനു ഖുറൈലായുടെ കാര്യം തീരുമാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അവരുടെ വഞ്ചന തള്ളിക്കളയാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്ന ഉടൻ തന്റെ സഹാബത്തിനോടായി പറഞ്ഞു, വീടുകളിൽ വിശ്രമിക്കരുത്, വൈകുന്നേരത്തിന് മുമ്പായി ബനു ഖുറൈലായുടെ അടുത്ത് എത്തിച്ചേരുക. പിന്നീട് ഹദ്റത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ ബനു ഖുറൈലായുടെ അടുത്തേക്ക് അയച്ചു. കരാറിനെതിരായി ഇപ്രകാരം വഞ്ചന എന്തുകൊണ്ട് ചെയ്തു എന്ന് അന്വേഷിക്കുക. ഇവർ പകുതിയിൽ വെച്ച് പിന്മാറിക്കളഞ്ഞു. ബനു ഖുറൈല ഇക്കാര്യത്തിൽ ലജ്ജിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ക്ഷമാപണം നടത്തുന്നതിന് പകരം, മാപ്പ് ചോദിക്കുന്നതിന് പകരം അവർ ഹസ്രത്ത് അലിയെയും കൂട്ടാളികളെയും ചീത്ത വിളിക്കാൻ തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കുടുംബത്തിലെ സ്ത്രീകളെക്കുറിച്ച് അസഭ്യം പുലമ്പാൻ തുടങ്ങി. പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല, അദ്ദേഹവുമായി ഞങ്ങൾക്ക് യാതൊരു കരാറുമില്ല. ഹസ്രത്ത് അലി ഈ മറുപടിയുമായി തിരിച്ചു വന്നു. അപ്പോഴേക്കും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോടൊപ്പം യഹൂദികളുടെ കോട്ട ലക്ഷ്യമാക്കി പുറപ്പെട്ടിരുന്നു. യഹൂദികൾ അങ്ങേയറ്റം അസഭ്യം പറഞ്ഞിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഭാര്യമാരെയും മക്കളെയും കുറിച്ച് മ്ലേച്ഛമായ വാക്കുകൾ ഉരവിട്ടുകൊണ്ടിരുന്നു. അങ്ങേക്ക് ഈ വാക്കുകൾ മൂലം പ്രയാസമുണ്ടാകുന്നതാണെന്ന് വിചാരിച്ച് ഹസ്രത്ത് അലി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? ഞങ്ങളെ യുദ്ധത്തിന് മതിയായവരാണ്, അങ്ങ് തിരിച്ചു ചെന്നാലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ചീത്ത പറയുന്ന കാര്യം എനിക്കറിയാം, നിങ്ങൾ അത് എന്റെ ചെവിയിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹസ്രത്ത് അലി പറഞ്ഞു, അതെ അള്ളാഹുവിന്റെ റസൂലെ, ഇത് തന്നെയാണ് കാര്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ചീത്ത വിളിച്ചു കൊള്ളട്ടെ, അതിലെന്താണ്? മൂസ നബി അവരുടെ തന്നെ പ്രവാചകനായിരുന്നു, അദ്ദേഹത്തിന് ഇതിനേക്കാൾ പ്രയാസം അവർ ഏൽപ്പിച്ചിരുന്നു. ഇതും പറഞ്ഞ് അവിടുന്ന് യഹൂദികളുടെ കോട്ട ലക്ഷ്യമാക്കിപ്പോയി. യഹൂദികൾ വാതിലുകൾ അടച്ച് കോട്ട ബന്ധാക്കി. മുസ്ലിങ്ങളുമായി യുദ്ധം തുടങ്ങി. ഏതുവരെ എന്നാൽ അവരുടെ സ്ത്രീകളും യുദ്ധത്തിൽ പങ്കെടുത്തു. അങ്ങനെ കോട്ടയുടെ മതിലിന് താഴെ കുറച്ച് മുസ്ലിങ്ങൾ ഇരിക്കുകയായിരുന്നു. ഒരു യഹൂദി സ്ത്രീ മുകളിൽ നിന്ന് കല്ലുകൾ എറിഞ്ഞ് ഒരു മുസ്ലിമിനെ വധിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ചുറ്റിവളഞ്ഞ കാരണത്താൽ യഹൂദികൾക്ക് നീണ്ട യുദ്ധം നടത്താൻ സാധിച്ചില്ല. ഇക്കാര്യം അവർക്ക് മനസ്സിലായി. അപ്പോൾ അവരുടെ നേതാക്കന്മാർ റസൂൽ അലൈഹി വസല്ലം തിരുമേനിയോട് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഔസ് ഗോത്രത്തിന്റെ തലവനും അവരുടെ സുഹൃത്തുമായ ഹസ്രത്ത് അബൂലുബാബ അൻസാരിയെ അവരുടെ അടുത്തേക്ക് അയക്കുക. അങ്ങനെ അദ്ദേഹവുമായി അവർ ചർച്ച ചെയ്യുന്നതാണ്. അവിടുന്ന് അബൂലുബാബയെ അയച്ചു. അദ്ദേഹത്തോട് യഹൂദികൾ ചോദിച്ചു, ഞങ്ങൾ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തീരുമാനത്തിനായി സ്വയം സമർപ്പിക്കണമെന്ന കാര്യമാണോ ഞങ്ങൾ അംഗീകരിക്കേണ്ടത്? അദ്ദേഹം നാവുകൊണ്ട് അതെ എന്ന് പറഞ്ഞു. എന്നാൽ തന്റെ കഴുത്ത് തടവി എപ്രകാരമാണ് വധിക്കാനായി ആംഗ്യം കാണിക്കുന്നത് അപ്രകാരം കാണിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയം വരെ തന്റെ തീരുമാനം വ്യക്തമാക്കിയിരുന്നില്ല. എന്നാൽ തന്റെ മനസ്സിൽ അബൂലുബാബ ഇക്കാര്യം വെച്ചുകൊണ്ട് ഇവരുടെ തെറ്റിനുള്ള ശിക്ഷ വധിക്കുക എന്നതല്ലാതെ മറ്റെന്താണ് ഉണ്ടാവുക എന്ന് കരുതി യാതൊന്നും ചിന്തിക്കാതെ ആംഗ്യത്തിലൂടെ അവരോട് സംസാരിച്ചു. അവസാനം അത് അവരുടെ നാശത്തിന് കാരണമായി. അതിന്റെ പരിണിത ഫലമുണ്ടായത് യഹൂദികളുടെ നാശത്തിനിടവരുത്തി. യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി രഞ്ജിപ്പ് ചെയ്യുന്ന കാര്യത്തെ നിഷേധിച്ചിരുന്നു. ഒരുപക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ തീരുമാനത്തെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ബാക്കി യഹൂദി ഗോത്രങ്ങളെപ്പോലെ ഏറ്റവും വലിയ ശിക്ഷ എന്ന നിലയിൽ അവരെ മദീനയിൽ നിന്ന് നാടുകടത്തുമായിരുന്നു. എന്നാൽ ഇവരുടെ ദൗർഭാഗ്യത എന്തെന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തീരുമാനത്തെ അംഗീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്ത് ഔസ് ഗോത്രത്തിന്റെ നേതാവ് സാദ് ഇബ്ന് മുആസിന്റെ തീരുമാനത്തെ അംഗീകരിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞ തീരുമാനം ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. എന്നാൽ അപ്പോഴേക്കും യഹൂദികളിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി. യഹൂദികളിൽ ചിലർ പറഞ്ഞു, നമ്മുടെ സമൂഹം വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നു. മുസ്ലിങ്ങളുടെ രീതികളിൽ നിന്ന് മനസ്സിലാകുന്നത് അവരുടെ മതം സത്യമാണ്. അവർ തങ്ങളുടെ മതം ഉപേക്ഷിച്ചാണ് ഇസ്ലാമിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഒരു വ്യക്തി അമർ ബിൻ സാദി ആ സമൂഹത്തിലെ നേതാക്കന്മാരിൽപ്പെട്ട ആളാണ്. തന്റെ സമൂഹത്തെ തിരിച്ചുവിടാൻ ശ്രമിച്ചു. നിങ്ങൾ വിശ്വാസവഞ്ചന ചെയ്തിരിക്കുന്നു, കരാർ ലംഘിച്ചിരിക്കുന്നു, ഒന്നെങ്കിൽ മുസ്ലിമാകുക അല്ലെങ്കിൽ ജിസിയ നൽകുന്നത് ഇഷ്ടപ്പെടുക. യഹൂദികൾ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളാകുകയുമില്ല, ജിസിയ നൽകുകയുമില്ല, അതിലും നല്ലത് വധിക്കപ്പെടുക എന്നതാണ്. പിന്നെ അവരോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഇതും പറഞ്ഞ് അദ്ദേഹം കോട്ടയിൽ നിന്ന് പുറത്തു വന്നു. കോട്ടയിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് മുസ്ലിങ്ങളുടെ ഒരു സംഘം, അതിന്റെ നേതാവ് മുഹമ്മദ് ബിൻ മുസ്ലിമ ആയിരുന്നു, അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അദ്ദേഹം തന്നെക്കുറിച്ച് പറഞ്ഞു. അതിൽ മുഹമ്മദ് ബിൻ മുസ്ലിമ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തഹ്രിമിന ഇക്കാലത്ത അസ്റാത്തിൽ കറാം, അതായത് സമാധാനത്തോടെ നീ പോയിക്കൊള്ളുക. പിന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവെ ഷെരീഫായ ആളുകളുടെ തെറ്റിനെ മറയിടുക എന്ന നന്മയിൽ നിന്ന് എന്നെ ഒരിക്കലും അകറ്റരുത്. കാരണം ഈ വ്യക്തി തന്റെ കർമ്മത്തിലും പ്രവൃത്തിയിലും ഖേദം പ്രകടിപ്പിച്ചിരുന്നു. നമ്മുടെ ധാർമ്മികത ആവശ്യപ്പെടുന്നതും അയാളോട് ക്ഷമിക്കുക എന്നതാണ്. അതിനാൽ ഞാൻ അയാളെ ബന്ധനസ്ഥനാക്കിയില്ല, അയാളെ വിട്ടയച്ചു. അള്ളാഹു എപ്പോഴും എനിക്ക് ഇത്തരത്തിലുള്ള നന്മ പ്രവർത്തിക്കുവാൻ തൗഫീക് നൽകുമാറാകട്ടെ. ഇസ്ലാമിനും എനിക്ക് ഈ സംഭവത്തെക്കുറിച്ച് അറിയാൻ ഇടവന്നപ്പോൾ അവിടുന്ന് മുഹമ്മദ് ബിൻ മുസ്ലിമയെ ഇക്കാര്യത്തിനായി, അതായത് യഹൂദിയെ എന്തിനാണ് വിട്ടയച്ചത് എന്ന് പറഞ്ഞ് നീരസം പ്രകടിപ്പിച്ചില്ല. എന്നാൽ ആ പ്രവൃത്തിയിൽ അഭിനന്ദിച്ചു. ഇതിൽ നിന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അമിതത്വം കാണിച്ചു, അല്ലെങ്കിൽ യഹൂദി ഗോത്രത്തിനോട് അക്രമം ചെയ്തു, കൊലപ്പെടുത്തി. ഈ ആരോപണങ്ങൾക്ക് മറുപടിയാണുള്ളത്, അവർ സ്വയം അവരുടെ തന്നെ നാശത്തിന് കാരണമായി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് തീരുമാനം ചോദിക്കുന്നതിന് പകരം അവർ മറ്റൊരു ഗോത്രത്തിന്റെ നേതാവായ മുസ്ലിമായിരുന്നു തീരുമാനം ചോദിച്ചു. പിന്നെ അവരുടെ കിതാബിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മേലോ സഹാബത്തിന്റെ മേലോ യാതൊരു ആരോപണവും അവർ ആക്രമണം ചെയ്തുവെന്നോ ഉന്നയിക്കാൻ സാധിക്കുന്നതല്ല. അല്ലാമ ഇബ്നു സഅദ് എഴുതുന്നു, ഒരു നിവേദനത്തിൽ വരുന്നു, കൈംക പോരാട്ടത്തിലും അതുപോലെ സവീഖ് പോരാട്ടത്തിലും ഹദ്രത്ത് അബുലുബാവയ്ക്ക് മദീന മുറവയുടെ അമീറാകാനുള്ള സൗഭാഗ്യം ലഭിച്ചിരുന്നു. ഹദ്രത്ത് അബുലുബാബ മക്ക വിജയ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹയാത്രികനായിരുന്നു. അൻസാറുകളുടെ ഗോത്രമായ അമർ ബിൻ ഓസിന്റെ പതാക അദ്ദേഹത്തിന്റെ കൈവശമാണ് ഉണ്ടായിരുന്നത്. ഹദ്രത്ത് അബുലുബാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ഒഫാത്തിനെ സംബന്ധിച്ച് പറയുന്നത്, ചിലരുടെ വീക്ഷണത്തിൽ ഹദ്രത്ത് അബുലുബാബ ഹദ്രത്ത് അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് ഒഫാത്തായത്. മറ്റു ചിലർ പറയുന്നു ഹദ്രത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്താണ് ഒഫാത്തായത്. മറ്റൊരു അഭിപ്രായം ഇതാണ്, ഹിജ്റ 50 വരെ അദ്ദേഹം ജീവിച്ചിരുന്നു എന്നാണ്. സെയ്ദ് ബിൻ മുസയ്യർ നിവേദനം ചെയ്യുന്നു, ഹദ്രത്ത് അബുലുബാബ ബിൻ അബ്ദുൽ മുൻസിർ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാ ദിവസം മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. പറയുന്നു, അള്ളാഹുമുസ്കിന, അള്ളാഹുവെ ഞങ്ങളുടെ മേൽ മഴ വർഷിച്ചാലും, അള്ളാഹുവെ ഞങ്ങളുടെ മേൽ മഴ വർഷിച്ചാലും, അള്ളാഹുവെ ഞങ്ങളുടെ മേൽ മഴ വർഷിച്ചാലും. അബുലുബാബ എഴുന്നേറ്റ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഫലങ്ങൾ തോട്ടങ്ങളിലുണ്ട്. നിവേദകൻ പറയുന്നു, ആകാശത്ത് ഞങ്ങൾ യാതൊരു മേഘവും കണ്ടിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവെ ഞങ്ങളുടെ മേൽ മഴ വർഷിച്ചാലും. ഏതുവരെ അബുലുബാബ നഗ്ന ശരീരത്തോടെ തന്റെ വസ്ത്രം കൊണ്ട് ഒഴിവുചാല് അടക്കുമാറാകട്ടെ. പറയുന്നു, ദുആക്കു ശേഷം ആകാശത്ത് നിന്ന് മഴ വർഷിക്കാൻ തുടങ്ങി, കാർമേഘം വന്ന് മഴ പെയ്യാൻ തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിച്ചു. നിവേദകൻ പറയുന്നു, അൻസാർ അബുലുബാബയുടെ സമീപത്ത് വന്ന് പറയാൻ തുടങ്ങി, അല്ലയോ അബുലുബാബ, അള്ളാഹുവിനെ കൊണ്ട് സത്യം, നീ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ നഗ്ന ശരീരത്താൽ തന്റെ വസ്ത്രം കൊണ്ട് തന്റെ സ്ഥലത്തെ ഓവുചാൽ തടയുന്നില്ലേ? അതുവരെ മഴ നിൽക്കുകയില്ല. അങ്ങനെ ഹദ്രത്ത് അബുലുബാബ തന്റെ വസ്ത്രം കൊണ്ട് ഓവുചാലിന്റെ മാർഗം തടയാൻ എഴുന്നേറ്റു. അതിനുശേഷം മഴ നിന്നു. ഹദ്രത്ത് അബുലുബാബ തന്റെ പേരക്കുട്ടി അബ്ദുറഹ്മാൻ ബിൻ സെയ്ദിന്, അത് ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ സഹോദരപുത്രനാണ്, ഒരു ഈന്തപ്പഴത്തിന്റെ പട്ടയിൽ പൊതിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമക്ഷം ഹാജരായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചോദിച്ചു, അല്ലയോ അബുലുബാബ, നിന്റെ പക്കൽ ഇതെന്താണ്? ഹദ്രത്ത് അബുലുബാബ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഇത് എന്റെ പേരമകനാണ്. ഞാൻ ഇത്ര ബലഹീനവും പൊക്കം കുറഞ്ഞ ഒരാളെ കണ്ടിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ എടുത്ത് തലയിൽ തടവിക്കൊണ്ട് ദുആ ചെയ്തു. ആ ദുആയുടെ അനുഗ്രഹത്താൽ അബ്ദുറഹ്മാൻ ബിൻ സെയ്ദ് ആളുകളുടെ സഫ് നിൽക്കുമ്പോൾ, അതായത് വലുതായതിനു ശേഷം, പൊക്കത്തിൽ ഏറ്റവും ഉയർന്നവനായി കണ്ടിരുന്നു. ഹസ്രത്ത് ഉമർ തന്റെ മകൾ ഫാത്തിമ ഉമ്മു കുൽസുമിന്റെ മകളായിരുന്നു ഇദ്ദേഹവുമായി വിവാഹം നടത്തി. ഹസ്രത്ത് അനസ് ബിൻ മാലിക് പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കളിൽ രണ്ട് ആളുകളുടെ വീട് വളരെ ദൂരത്തിലായിരുന്നു. ഒന്ന് ഹസ്രത്ത് അബു ലുബാബ ബിൻ അബ്ദുൽ മുൻസിറിന്റേതാണ്. അദ്ദേഹത്തിന്റെ വീട് കവാബയിലായിരുന്നു. ഹസ്രത്ത് അബ്ദുൽ അബാ ബിൻ ജബർ, അദ്ദേഹം ബനു ഹാരിസ് കോത്രത്തിലാണ് താമസിച്ചിരുന്നത്. രണ്ടുപേരും അസ്ര നമസ്കാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം നിർവഹിക്കാൻ വേണ്ടി വരുമായിരുന്നു. ഇതാണ് സഹാബാക്കളുടെ അവസ്ഥ. അല്ലാഹു ഇവരുടെ പദവികൾ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുമാറാകട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം ഞാൻ രണ്ട് ജനാസ നമസ്കാരം നിർവഹിക്കുന്നതാണ്. ഒന്ന് ജനാസ ഹാസിർ ആണ്, മറ്റൊന്ന് ഗായിബാണ്. ജനാസ ഗായിബ് ഖാസി ഷാബാൻ അഹമ്മദ് ഖാൻ സാഹിബ് ഷഹീദിന്റേതാണ്. സുറാബ ഗാർഡൻ ലാഹോർ നിവാസിയാണ്. ഖാസി മുഹമ്മദ് സൽമാൻ സാഹിബിന്റെ മകനാണ്. 39 വയസ്സായിരുന്നു. 2018 June 25 എതിരാളികളായ മൂന്നാളുകൾ വീട്ടിൽ ഇടിച്ചു കയറി വെടിവെച്ച് അദ്ദേഹത്തെ ഷഹീദാക്കി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിശദീകരണ അടിസ്ഥാനത്തിൽ June 25 രാത്രിയിൽ മുഹമ്മൂടി ധരിച്ച മൂന്നുപേർ വീട്ടിൽ കയറി ഖാസി സാഹിബും ഭാര്യയും ഒരു മുറിയിലായിരുന്നു, അദ്ദേഹത്തിന്റെ മകൾ മറ്റൊരു മുറിയിലായിരുന്നു. ഖാസി സാഹിബിന്റെ ഭാര്യ വാഷ്റൂമിലായിരുന്നു. പുറത്തു വന്നപ്പോൾ പുറത്ത് രണ്ട് മുഖംമൂടി ധരിച്ച ആളുകളുണ്ടായിരുന്നു. മുഖംമൂടി ധരിച്ചവരിൽ ഒരാൾ ഖാസി സാഹിബിന്റെ ഭാര്യയുടെ തലയിൽ തോക്കുകൊണ്ട് മർദ്ദിച്ചു. അവരെ മകളുണ്ടായിരുന്ന മുറിയിലേക്ക് കൊണ്ടുപോയി. മറ്റൊരു വ്യക്തി ഖാസി സാഹിബിന്റെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അയാൾ മൂന്ന് വേടി ഖാസി സാഹിബിന്റെ വയർഭാഗത്ത് ഉതിർത്തു. അതിനാൽ അവിടെ വെച്ച് തന്നെ വഫാത്ത് ഉണ്ടായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഷഹീദ് 2001 തന്റെ സുഹൃത്തായ മുഹമ്മദ് ഇക്ബാൽ സാഹിബ് മുഖേനയാണ് ബയ്യത്ത് ചെയ്തത്. ഖാസി സാഹിബ് മുസഫറാബാദ് കശ്മീർ നിവാസിയായിരുന്നു. 2001 കോളനി സുറാബ ഗാർഡൻ ലാഹോറിലേക്ക് താമസം മാറി. അതിന് കുറച്ചു കാലം മുമ്പ് ടൌൺഷിപ്പ് ലാഹോറിലും താമസിച്ചിട്ടുണ്ട്. ഖാസി ഷഹബാൻ സാഹിബ് ബലഹീനരായ കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ നടത്തുകയായിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്നത് സ്കൂളിന്റെ മുകളിലെ നിലയിലായിരുന്നു. ഈ വേളയിൽ തന്റെ സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വാർപ്പ് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വാർപ്പിന്റെ പിറകിലാണ് ഈ മുഖംമൂടി ധരിച്ചവർ ആദ്യം വന്ന് ഒളിച്ചിരുന്നത്. പിന്നെ അവസരം കാത്ത് ആക്രമിച്ചു. ഷഹീദ് നല്ല ഗുണങ്ങൾക്ക് ഉടമസ്ഥനായിരുന്നു. ബയ്യത്തിന് ശേഷം ഖാസി സാഹിബ് വളരെ ആത്മാർത്ഥതയോടെ നല്ല വ്യക്തിയായി കാണപ്പെട്ടു. ഖിലാഫത്തിനോട് അളവറ്റ സ്നേഹവും അഗാധ ബന്ധവുമാണ് നിലനിർത്തിയിരുന്നത്. ഷഹീദ് MDA കാണുന്നതിനായി വീട്ടിൽ ഡിഷ് വെച്ചിരുന്നു. അങ്ങനെ സ്വയം തന്നെയും തന്റെ കുടുംബത്തിനെയും ഖിലാഫത്തുമായി ബന്ധിപ്പിച്ചിരുന്നു. ചന്തയിലും മറ്റും ധനപദ്ധതികളിലും വളരെ ആവേശത്തോടെ പങ്കെടുത്തിരുന്നു. തന്റെ ഹൽക്കയിലെ ഓഡിയോ വീഡിയോ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം സേവനം ചെയ്തിരുന്നു. ആളുകളുടെ ഡിഷുകൾ യാതൊരു പ്രതിഫലവും കൂടാതെ ശരിയാക്കി കൊടുത്തിരുന്നു. ഖാസി സാഹിബിന്റെ വിവാഹം തന്റെ ബന്ധുവുമായാണ് നടന്നിരുന്നത്. രണ്ടു കുടുംബത്തിലും കൂടി ഖാസി സാഹിബും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും മാത്രമായിരുന്നു അഹമ്മദികൾ. ഫാമിലിയിലെ മറ്റംഗങ്ങൾ അഹമ്മദികളായ കാരണത്താൽ ഇദ്ദേഹത്തിന് എതിരായിരുന്നു. കുറച്ചു മാസം മുമ്പ് വീട്ടിൽ ഭാര്യയുടെ സഹോദരൻ വന്നു പറഞ്ഞു, നിങ്ങൾ മിർസായികളായ എന്നറിഞ്ഞു. ഇത് പറഞ്ഞ് അതോടൊപ്പം അയാളുടെ ദൃഷ്ടി ഡിഷ് ആന്റിയയിൽ പതിഞ്ഞു. അതിനെ കേടുവരുത്താൻ തുടങ്ങി. ഖാസി സാഹിബുമായി വാക്കുതർക്കമുണ്ടായി. അതിനുശേഷം ഈ ബന്ധു തന്റെ സഹോദരിയോട് പറഞ്ഞു, നിന്റെ നിക്കാഹ് അസാധുവായിരിക്കുന്നു, അതുകൊണ്ട് നീ എന്റെ കൂടെ വരണം. നിന്റെ ഭർത്താവ് മിർസായിരിക്കുന്നു. അപ്പോൾ ഖാസി സാഹിബിന്റെ ഭാര്യ തന്റെ സഹോദരനോട് പറഞ്ഞു, ഞാനും അഹമ്മദിയാണ്, മുസ്ലിമുമാണ്. ഖാസി സാഹിബിനെ ഞാൻ മുസ്ലിമായി കാണുന്നു. ഞാൻ നിന്നോടൊപ്പം എവിടെയും വരുന്നതല്ല. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, ഷഹീദിന് എതിരാളികളുടെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടായിരുന്നു. അത് കാരണം അദ്ദേഹം ഒരുപാട് പരിഭ്രമത്തിലായിരുന്നു. കുറച്ചു ദിവസമായി മൌനം പാലിച്ചിരുന്നു. വീട്ടിന് പുറത്ത് കുറച്ചു മാത്രമാണ് പോയിരുന്നത്. ഖാസി സാഹിബ് ഷഹീദ് തന്റെ ഭാര്യയോടും പറഞ്ഞിരുന്നു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം സദർ സാഹിബിനെ വിവരമറിയിക്കുക. അങ്ങനെ അവർ ആദ്യം അങ്ങനെ തന്നെ ചെയ്തു. ജമാഅത്തിന്റെ ഭാരവാഹികളെ വിവരമറിയിച്ചു. അങ്ങേയറ്റം സ്ഥിരചിത്തതയാണ് കാണിച്ചത്. അന്യർ വാർത്ത കേട്ട് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, ജനാസ അഹമ്മദികൾ നിർവഹിക്കുന്നതാണ്, കബറടക്കവും അഹമ്മദികൾ തന്നെ ചെയ്യുന്നതാണ്. ഖാസി സാഹിബും അടുത്ത അനഹമ്മദികളായ സുഹൃത്തുക്കളും ബന്ധുക്കളും മസ്ജിദ് ബൈത്തുന്നൂറിൽ വന്നിരുന്നു, എന്നാൽ അവർ ജനാസ നമസ്കാരം നിർവഹിച്ചില്ല. ഖാസി സാഹിബിന്റെ ഭാര്യയും മക്കളും ജനാസയോടൊപ്പം ഖബർസ്ഥാൻ വരെ അനുഗമിച്ചു. ഷഹീദ് സാഹിബിന്റെ കുടുംബത്തിൽ ഭാര്യ ഷനാസ് ഷഹബാൻ സാഹിബ, അവരുടെ വയസ്സ് 40 ആണ്. മകൾ സക്കീർ 19 വയസ്സ്, ഷിറാസ് ഷഹബാൻ 18 വയസ്സ്, മലായിക്ക 11 വയസ്സ്. ഈ മൂന്ന് പെൺമക്കൾ വെടിവെച്ച കാരണത്താൽ ബലഹീനത ഉണ്ട്. അള്ളാഹു ഈ ഇവരുടെ എല്ലാ സംരക്ഷകനായിരിക്കട്ടെ. അവരെ എല്ലാവിധ പ്രയാസത്തിൽ നിന്നും സുരക്ഷിതരാക്കി വെക്കുമാറാകട്ടെ. ഖാദി സാഹിബിന്റെ പദവികളും അള്ളാഹു ഉയർത്തുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ഹാജിറാണ്. അത് സേട്ട് മുഹമ്മദ് ഗോ സാഹിബിന്റെ മകൾ അമത്തുൽ ഹൈബേഗ സാഹിബിയുടേതാണ്. ജൂൺ 23 100 വയസ്സിന് മുകളിൽ അവർ ഒഫാത്തായി. ഇനാലില്ലാഹി വഇന്നലൈ റാജിഊൻ. ഇവരുടെ പിതാവ് സേട്ട് മുഹമ്മദ് ഗോ സാഹിബ് രണ്ട് പ്രത്യേകതകളുണ്ട് എന്ന് പറയപ്പെടുന്നു. ഒന്ന്, അദ്ദേഹം സഹാബിയായിരുന്നില്ലേ എന്നാലും അദ്ദേഹത്തെ ഖലീഫത്തുൽ മസീഹ് സാനി അദ്ദേഹത്തെ വേഷ്ടി മക്ബറയിൽ കാദിയാനിൽ സഹാബാക്കളുടെ വരിയിൽ അതിൽ മറവ് ചെയ്യാനുള്ള അനുവാദം നൽകിയിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത അദ്ദേഹത്തിനുണ്ടായിരുന്നത് അസ്ഹാബി അഹമ്മദ് എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു, സേട്ട് മുഹമ്മദ് ഗോ സാഹിബ് കഴിഞ്ഞ 42 വർഷത്തിൽ ആദ്യമായി ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ പരിശുദ്ധ ശരീരം വെച്ചിരുന്ന അതേ സ്ഥലത്ത് അതേ വരിയിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരം നിർവഹിക്കപ്പെട്ടിരുന്നു എന്നതാണ്. ഈ അവസരത്തിൽ ഹസ്രത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാഹിബ് ഇർഫാനി ഒരു സ്റ്റൂളിന്റെയോ കസേരയുടെയോ മുകളിൽ നിന്നുകൊണ്ട് വലിയ ഉച്ചത്തിൽ ഇക്കാര്യത്തിന് സാക്ഷി നൽകിയുണ്ടായി. അമത്തുൽ ഹൈ സാഹിബിന്റെ നിക്കാഹ് സമയത്ത് അവരുടെ പിതാവ് ഉണ്ടായിരുന്നു. അത് ഖലീഫത്തുൽ മസീഹ് സാനി റള്ളാഹു അൻഹു ഇവരുടെ പിതാവിന്റെ ആഗ്രഹപ്രകാരം സ്വയം അവരുടെ വലിയായി നിക്കാഹ് നടത്തി. ഖുത്ബയിൽ പറഞ്ഞു, സേഠ് സാഹിബിന്റെ ഇളയ മകൾ അമത്തുൽ ഹൈന്റെ നിക്കാഹ് വിളംബരം ഈ സമയത്ത് ഞാൻ നിർവഹിക്കുന്നതാണ്. അദ്ദേഹം ഡോക്ടർ മുഹമ്മദ് അബ്ദുല്ല സാഹിബിന്റെ സഹോദരപുത്രൻ മുഹമ്മദ് യൂനിസ് സാഹിബുമായിട്ടാണ് നടക്കുന്നത്. ഈ ബന്ധത്തിൽ സേഠ് സാഹിബ് ആത്മാർത്ഥതയാണ് മുന്നിൽ വെക്കുകയുണ്ടായി. സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തിന് എഴുതിയിരുന്നു വിവാഹബന്ധം ഹൈദരാബാദിൽ തന്നെ നടത്തുക എന്നാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം കാദിയാനിലോ പഞ്ചാബിലോ വിവാഹം നടത്തണമെന്നാണ്. അങ്ങനെ കാദിയാനിൽ വരുന്നതിനൊരു കാരണം അദ്ദേഹത്തിന് ലഭിക്കണം. മുഹമ്മദ് യൂനിസ് സാഹിബ് കൻഹാൻ നിവാസിയായിരുന്നു, ഡൽഹിയുടെ അടുത്താണ്. എന്നാൽ ഹൈദരാബാദിനേക്കാൾ കാദിയാനുമായി അടുത്താണ്. സേഠ് സാഹിബിന്റെ കുടുംബം ആത്മാർത്ഥയുള്ള കുടുംബമാണ്. അവരുടെ കുടുംബത്തിലെ സ്ത്രീകളും നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകളും, അവരുടെ പെൺകുട്ടികൾ നമ്മുടെ പെൺകുട്ടികളും, അവരുടെ ആൺകുട്ടികൾ നമ്മുടെ ആൺകുട്ടികളും തമ്മിൽ ഒരു സുഹൃത്തു ബന്ധമുണ്ട്. ഒരൊറ്റ കുടുംബമായിരുന്നു. അവർ നമ്മളോടും നമ്മൾ അവരോടും ബന്ധം വെച്ചിരുന്നു. ഓരോ വിവാഹവും ദുഃഖവും അവരുടേത് സ്വന്തമായി മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ അമത്തുൽ ഹൈയുടെ നിക്കാഹ് 1000 രൂപയുടെ മെഹർ നിർണയിച്ചുകൊണ്ട് മുഹമ്മദ് യൂസുഫ് സാഹിബ് വലത് അബ്ദുൽ അസീസ് സാഹിബിൻ കർണാലുമായി നടത്തുകയാണ്. സേഠ് സാഹിബ് പെൺകുട്ടിക്കായി സാനി പറയുന്നു, എന്നെ വലിയാക്കി നിശ്ചയിച്ചിരിക്കുന്നു. അമത്തുൽ ഹൈ സാഹിബ നമസ്കാരം നോമ്പ് അനുഷ്ഠിക്കുന്നവരും ദുആ ചെയ്യുന്നവരും ഖിലാഫത്തിനോട് അനുസരണവും വലിയ ആത്മാർത്ഥതയുള്ള സ്ത്രീയായിരുന്നു. എന്നെ കാണാൻ വന്നിരുന്നു. വാർദ്ധക്യ അവസ്ഥയിലും ഇവിടെ വന്ന് ആത്മാർത്ഥത പ്രകടിപ്പിച്ചിരുന്നു. വളരെ നന്മയുള്ളവരും സ്വാലിഹായ വനിതയുമായിരുന്നു. മൂസിയായിരുന്നു. കുടുംബത്തിൽ രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളാണുള്ളത്. ഒരുപാട് പേരുകുട്ടികളുമുണ്ട്. മുഹമ്മദ് ഇദ്രീസ് സാഹിബ് ഹൈദരാബാദ് ജർമ്മനിയുടെ മാതാവായിരുന്നു. ഇവരുടെ ഒരു പേരക്കുട്ടി മുസഫർ സാഹിബ് ഖുദാമുൽ അഹമ്മദിയയിലാണ് പ്രവർത്തിക്കുന്നത്. അള്ളാഹു പദവികൾ ഉയർത്തുമാറാകട്ടെ. കുടുംബത്തിനും ഖിലാഫത്തിനോട് സ്നേഹവും സത്യവുമായിട്ടുള്ള ബന്ധം വെച്ചു പുലർത്താനുള്ള തൗഫീക് നൽകുമാറാകട്ടെ.
ൾ
Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر